Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാകാലം ആറാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23 മുതൽ 29 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വചനം ആദ്യത്തെ വചനം തന്നെയാണ്. ഈശോ പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവൻ, ഈശോയെ സ്നേഹിക്കുന്നവൻ ഈശോയുടെ വചനം പാലിക്കുന്നു. ഈ യേശുവിനോടുള്ള സ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നത് തന്നെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ചരിത്രത്തിലുടനീളം, ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തിലുടനീളം ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്താണ്, അത് തന്നെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നടത്തിയ യുദ്ധങ്ങൾ, അതും ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള കുരിശുയുദ്ധങ്ങൾ. കുരിശും പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാന്ന് പറയുമ്പോഴുള്ള വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹം? അതാണ് ഈശോ ഇന്ന് സുവിശേഷത്തിൽ വിശദീകരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവവചനം, ക്രിസ്തുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അവൻ്റെ തിരുഹിതം, ഒളിഞ്ഞിരിക്കുന്ന വചനം, അവൻ്റെ തിരുഹിതം, അവൻ്റെ ഇഷ്ടം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ഇഷ്ടം അനുദിന ജീവിതത്തിൽ കൃത്യമായിട്ട് അനുഷ്ഠിക്കും. യേശുവിൻ്റെ ഇഷ്ടമെന്താണ്, ദൈവേഷ്ടമെന്താണ് എന്നുള്ള അന്വേഷണവും ആ ദൈവേഷ്ടം ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമവുമാണ് ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ സ്നേഹം ഉള്ളവൻ, ക്രിസ്തുവിൻ്റെ സ്നേഹിതൻ ചെയ്യുന്നത്. രസകരമായ കാര്യം, ഈ ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാനുള്ള കാര്യം തന്നെ ചരിത്രത്തിൽ ഇന്നും ആവർത്തിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഏറ്റവും അടുത്തിടയ്ക്കുള്ള ഒരു ഉദാഹരണം, മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പടർന്നു കയറിയ ഒരു ധ്യാന ഗുരുവിൻ്റെ പ്രസംഗം. പ്രസംഗത്തിൻ്റെ വിഷയം ഇതായിരുന്നു, പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ വസ്ത്രധാരണം. അതിനെക്കുറിച്ചാണ് പ്രഘോഷണം. സ്ത്രീകൾ ജീൻസ് ഇടുന്നതും അതിനോടനുബന്ധിച്ചുള്ള വസ്ത്രങ്ങളും അതിനെ കർശനമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ധ്യാനഗുരു അച്ഛൻ പ്രസംഗിക്കുന്നത്. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നത്, ഈ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ കൊടുക്കണമോ ഇറക്കിവിടണമോ എന്നുള്ള ആകുലതയിലാണ്. എന്നിട്ട് അദ്ദേഹം അടുത്തപടി ചോദിക്കുന്നത്, ഇത്തരം വസ്ത്രങ്ങളിടാൻ തിരുസഭ നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം, വിശുദ്ധ ബൈബിള് അനുവദിക്കുന്നുണ്ടോ? എന്നിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഉദ്ധരിക്കുന്നത്, നിയമാവർത്തന പുസ്തകത്തിലെ വചനമാണ്, ആണുങ്ങളുടെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ സ്ത്രീകൾ ഇടരുത് എന്നുള്ള പഴയ നിയമത്തിൻ്റെ നിയമാവർത്തനത്തിൻ്റെ വചനം. അതേ ചുവട് പിടിച്ചുകൊണ്ടാണ് കർശനമായിട്ട് ഈ കൽപ്പന തീട്ടൂരം ഇറക്കുന്നത്. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ദേ സ്ത്രീകളും പുരുഷന്മാരും ഏതൊക്കെ വസ്ത്രമിടണമെന്നുള്ളത് കത്തോലിക്കാ സഭ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഡോഗ്മയുണ്ടോ? ഇല്ലല്ലോ. അതിനുപരിയായിട്ട് നിയമാവർത്തനം പറയുന്നത് അനുഷ്ഠിക്കാനായിട്ട് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സഭ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തെ മുഴുവൻ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണാനും വ്യാഖ്യാനിക്കാനുമാണ്. അല്ലാതെ പഴയ നിയമത്തിലെ വചനങ്ങളെല്ലാം അതേപടി എടുത്ത് സ്വീകരിക്കാനല്ല. ക്രിസ്തോന്മുഖമായ, ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടുള്ള വ്യാഖ്യാനമാണ് കത്തോലിക്ക സഭയുടെ ബൈബിൾ വചനത്തിൻ്റെ താക്കോൽ എന്ന് പറയാവുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഈ ധ്യാനഗുരു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കടന്നു പോകുന്നത് അവസാനം ചെന്ന് നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ വിരുദ്ധ പക്ഷത്തല്ലേ? അച്ഛൻ ഇടയ്ക്ക് പ്രയോഗിക്കുന്നൊരു വാചകമുണ്ട്, തേ ഇങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്ന പെൺകുട്ടികളെക്കുറിച്ച് ഈ സാധനം മുമ്പിൽ പള്ളി വന്ന് നിൽക്കുമ്പോൾ. സാധനമെന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഈ പദം സ്മാർത്ഥ വിചാരത്തിന്, അതായത് വ്യഭിചാരം ചെയ്ത നമ്പൂതിരി സ്ത്രീകൾ, സ്മാർത്ഥ വിചാരത്തിൽ പിടിക്കപ്പെട്ട, ശിക്ഷിക്കപ്പെടാൻ പോകുന്ന സ്ത്രീക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സാധനം. പള്ളിയിൽ വന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ മകളായ ഒരുവളെക്കുറിച്ച് വൈദികൻ പറയുന്നതായത്. ഉറപ്പായിട്ടും ക്രിസ്തുവിൻ്റെ എതിരു പക്ഷത്ത് പോയി ഈ ധ്യാനഗുരു നിൽക്കുന്നു, സംശയമൊന്നും വേണ്ട. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8:7 വചനത്തിലാണ് സമാനമായിട്ട് ക്രിസ്തു പറയുന്നത്. ഏത്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ട് മുമ്പിൽ നിർത്തുമ്പോൾ ഈശോ പറയുന്ന വചനമുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. എല്ലാവരും കല്ലുതാഴ്ത്തിട്ട് പോകുമ്പോൾ അവസാനം ഈശോ പറയുന്ന വചനം, മകളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതാണ് ക്രിസ്തുപക്ഷം. എന്നാൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ മുമ്പിലത്തെ ധ്യാനപ്രസംഗൻ നിൽക്കുന്നതോ നേരെ ഏതൊരു പക്ഷത്ത്, സംശയമൊന്നും വേണ്ട. അല്പം പോലും കരുണയില്ലാതെ, അല്പം പോലും സ്നേഹമില്ലാതെയുള്ള വിധി പ്രസ്താവനയുമായിട്ട് നിൽക്കുമ്പോൾ പോരാ, അമിതമായ ഉറപ്പാ. എന്ത്? ഏതാണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്നുള്ളതിനെക്കുറിച്ച് അമിതമായ ഉറപ്പ്, അത് അപകടകരമാണ്. അത് അപകടകരമാണ്. ഇതിനെയാണ് ഫ്രാൻസിസ് പാപ്പ ക്ലറിക്കലിസം എന്ന് വിളിക്കുന്നത്, പൗരോഹിത്യത്തിൻ്റെ അധികാരപ്രമത്തത എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാമെന്നുള്ള ആ ധാർഷ്ട്യമുണ്ടല്ലോ. അതെന്നാ ദൈവം ഈ പറയുന്ന എൻ്റെയോ നമ്മുടെ ധ്യാനഗുരുക്കന്മാരുടെയോ പ്രൈവറ്റ് സെക്രട്ടറിയാണോ? നമ്മളാണോ കുത്തക അവകാശക്കാർ? ദൈവേഷ്ടത്തിൻ്റെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ദൈവേഷ്ടം, ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള വളരെയേറെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന ധ്യാനഗുരുക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആർക്കും പറ്റാവുന്ന അബദ്ധമാണ്. ദൈവേഷ്ടം ഇതാണെന്ന് ഉറപ്പിച്ചു തീരുമാനിച്ചു തീർപ്പിച്ചു നിൽക്കുന്ന അവസ്ഥ, അവിടെയാണ് അന്വേഷിക്കേണ്ടത്. ഈശോ പറയുന്ന വചനം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു, എൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഇഷ്ടം, ദൈവേഷ്ടം എന്താണെന്നുള്ള അന്വേഷണം ഒരു തുടർ പ്രക്രിയ. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോരുത്തരും അന്വേഷിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ. ഈ അവസ്ഥയിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്താണ്? ആ ഇഷ്ടം ജീവിതത്തിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ചെയ്യുന്നത്, സ്നേഹിക്കുന്നവൾ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. പക്ഷെ ക്രിസ്തുവിൻ്റെ ഇഷ്ടം ഇന്നതാണ് എന്നുള്ള അമിതമായ ഉറപ്പ് ഒരുവനെ കൊണ്ടു നിർത്തുന്നത് ക്രിസ്തുവിൻ്റെ എതിരു പക്ഷത്തായിരിക്കും. നോക്കിക്കേ, സുവിശേഷത്തിൽ ഈശോയുടെ കാലത്തുണ്ടായിരുന്ന അവിടുത്തെ ഏറ്റവും മതാനുഷ്ഠാനം കർശനമായിട്ട് ജീവിച്ചിരുന്ന പരിസയർക്ക് പറ്റിയതെന്താണ്? നിയമജ്ഞർക്ക് പറ്റിയതെന്താണ്? അവർക്കുറപ്പായിരുന്നു ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന്. അവർക്കറിയാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാം. ദൈവവചനം കർശനമായിട്ട് പഠിച്ചിരിക്കുന്നവരാ. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാത്തിനെക്കുറിച്ച് 100% ഉറപ്പോടെ നിന്നവർ ക്രിസ്തുവിൻ്റെ ശത്രുപക്ഷത്തായിട്ട് നിൽക്കുന്നു. ഇതാണ് ഇന്നും ക്രൈസ്തവ മത മേഖലയിൽ സംഭവിക്കുന്ന അപകടം. ആത്മീയ നേതാക്കന്മാർ, ധ്യാന ഗുരുക്കന്മാർ ഈ അമിതമായ ദൈവ ഇഷ്ടം അറിയാമെന്നുള്ള അമിതമായ ഉറപ്പുമായിട്ട് നിൽക്കുമ്പോൾ അറിയാതെ ചെന്ന് നിൽക്കുന്നത് പരീശയന്മാരുടെ സ്ഥാനത്തും നിയമജ്ഞന്മാരുടെ സ്ഥാനത്തുമാണ്. അർത്ഥം, ക്രിസ്തുവിന് എതിരുപക്ഷത്ത്. ഇവിടെയാണ് ഈശോ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം, എൻ്റെ ഇഷ്ടം ജീവിതത്തിൽ അനുഷ്ഠിക്കും. അങ്ങനെയാണെങ്കിൽ ലളിതമായൊരു ചോദ്യം ചോദിക്കേണ്ടത്, ഈ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൻ്റെ, ദൈവഹിതത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംശയവും വേണ്ട, ദൈവഹിതത്തിൻ്റെയും ദൈവ ഇഷ്ടത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ക്രൂശിതനാ, ക്രൂശിതനായ ക്രിസ്തുവാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു കൊടുത്ത് അവസാനം ജീവൻ പോലും കൊടുക്കുന്ന ഗുരുജിലെ ക്രിസ്തു, അതാണ് ദൈവഹിതത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടി. ക്രിസ്തുവിനെക്കുറിച്ച് ബൊനോഫറു പറഞ്ഞത്, എ മാൻ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ. അതർ സെൻറ്റേഡ്നെസ്സാണ്, പരോന്മുഖതയാണ്, പരസ്നേഹമാണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൻ്റെ ആത്മാവ് എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കണം അളവുകോൽ. ഞാൻ ചെയ്യുന്നതും ഞാൻ ജീവിക്കുന്നതും ഞാൻ പറയുന്നതും ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണോ? അറിയാൻ എളുപ്പമുണ്ട്. അതിനകത്ത് പരോന്മുഖതയുടെ അംശമുണ്ടോ? പരോന്മുഖതയുടെ ആത്മാവുണ്ടോ? പരസ്നേഹത്തിൻ്റെ ചൈതന്യമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിൻ്റെ ഇഷ്ടം ആയിട്ട് മാറുന്നുള്ളൂ, ദൈവഹിതമായിട്ട് മാറുന്നുള്ളൂ. ആ ക്രിസ്തുവിൻ്റെ ഹിതം ചെയ്യുന്നവൻ മാത്രമേ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, ഇതാ ഈശോ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരന്വേഷണമായിരിക്കണം. ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതമെന്താണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഇഷ്ടമെന്താണ്, അത് അന്വേഷിക്കാനും അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൾ ആയി തീരുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ ഉറപ്പ്, അമിതമായ ഉറപ്പ് ഇല്ലാതെ അത് കൈവടിക. കാരണം ഉറപ്പുള്ളവൻ തമ്പുരാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്തു ആവശ്യപ്പെടുന്നത് ഒരു അന്വേഷകൻ്റെ സ്ഥാനത്ത്, ക്രിസ്തു ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവൻ്റെ സ്ഥാനത്ത് നിൽക്കുക എന്ന് തന്നെയാണ് ക്രിസ്തു ശിഷ്യനോടും ശിഷ്യയോടും ഈശോ ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നീ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ, എന്നും ദൈവഹിതം അന്വേഷിക്കുന്നവൻ അന്വേഷിക്കുന്നവൾ ആയി തീരാനുള്ള കൃപ എളിമ തരിക. അമിതമായ ഉറപ്പിൻ്റെ അഹങ്കാരത്തിലേക്ക് ഈശോയേ നീ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകരുതേ, അഥവാ അങ്ങോട്ട് പോകാൻ നീ എന്നെ അനുവദിക്കരുതേ. പോരാ, എല്ലാ ദൈവഹിതത്തിൻ്റെയും ക്രിസ്തുഹിതത്തിൻ്റെയും ആത്മാവ് പരസ്നേഹവും കരുണയുമാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ മനസ്സ്, വലിയ മനസ്സിൻ്റെ ശക്തി ഈശോയെ തരണമേ. നാഥ, നിൻ്റെ കരങ്ങളിലേക്ക് ജീവിതവും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും സമർപ്പിക്കുന്നു. എല്ലായിടത്തും നിൻ്റെ ഹിതം അന്വേഷിക്കാൻ, നിൻ്റെ വചനം പാലിക്കാൻ, അതിലൂടെ നിന്നെ ഇഷ്ടപ്പെടുന്നവൻ ഇഷ്ടപ്പെടുന്നവളാകാനുള്ള കൃപ തരണമേ. ആമേൻ.
വഴിയും സത്യവും നീ തന്നെ നിത്യനാമേശുവേ, വഴിയും സത്യവും നീ തന്നെ നിത്യനാമേശുവേ, സ്നേഹമയം നിൻ വചനം ദിവ്യഗീതങ്ങളായി നീതിവാക്യം.
ഈ ഗാനം ആലപിച്ചത് വിജയ് യേശുദാസ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.
താഴ്മകളിൽ താഴ്മയുമായി വന്നു ചേർന്നു നീ, സൗമ്യമാം ജീവനിൽ പ്രാർത്ഥനാ ഗാനമാ. താഴ്മകളിൽ താഴ്മയുമായി വന്നു ചേർന്നു നീ, സൗമ്യമാം ജീവനിൽ പ്രാർത്ഥനാ ഗാനമായി. കേൾവി കേൾക്കുവാൻ കാതുകൾ തരൂ, നിന്റെ രാജ്യമല്ലയോ ആശ്രയം. വഴിയും സത്യവും നീ തന്നെ നിത്യനാമേശുവേ, സ്നേഹമയം നിൻ വചനം ദിവ്യഗീതങ്ങളായി നീതിവാക്യങ്ങളായി. വഴിയും സത്യവും നീ തന്നെ നിത്യനാമേശുവേ, സ്നേഹമയം നിൻ വചനം ദിവ്യഗീതങ്ങളായി നീതിവാക്യങ്ങളായി.
യു ആർ ദ വേ, യു ആർ ദ ട്രൂത്ത്, യു ആർ ദ ലൈഫ്, ഓ മൈ ജീസസ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.